ചുംബനം മരണത്തിന് കാരണമാകുമോ? ആകുമെന്നാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ട്രോയ് ഹൈസ്കൂളിലെ 11th ഗ്രേഡ് സ്റ്റുഡൻ്റ് ആയിരുന്ന ജൂലിയ സെസീലിയ 2017 നടന്ന ഒരു ടെഡക്സ് ടോക്കിൽ പറഞ്ഞത്. ഉമ്മ വെക്കുക എന്ന മനുഷ്യന്റെ ഒരു സ്വാഭാവിക പ്രവൃത്തി മരണത്തിന് കാരണമായേക്കാമെന്നോ? ഇതെങ്ങനെയാണ് സംഭവിക്കുക? യെസ്, അത് സാധ്യമാണ്. അതിന് കാരണം ആഹാരത്തോടുള്ള അലർജിയാണെന്ന് കേട്ടാൽ അത്ഭുതം തോന്നുകയില്ലേ? ഫുഡ് എന്നത് മനുഷ്യന്റെ ഒരു ബേസിക് നീഡാണ്. ആരോഗ്യം നിലനിർത്തുക എന്നതിലുപരി ആസ്വാദനത്തിന് കൂടി വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സദ്യ, ബിരിയാണി, കപ്പ, പൊറോട്ട, ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ, ഷവർമ തുടങ്ങിയ നാനാവിധ ആഹാര സാധനങ്ങൾ ജീവിതത്തിന്റെ പല അവസരങ്ങളിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ആഹാരത്തോട് ആവേശമുള്ള ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം അലർജി ആയാലുള്ള അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് മീം കണ്ടു. അതിൽ പ്രതിപാദിക്കുന്നത് ബീഫ് കഴിച്ചതിന് ശേഷം ശരീരത്ത് ആകമാനം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം മീമുകൾ തമാശ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ ബീഫ് കഴിച്ചിട്ടുണ്ടാവുന്ന ചൊറിച്ചിലും തമാശ രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതിനെ ഒരു മെസ്സേജ് കൂടി നൽകുന്ന രീതിയിൽ അവതരിപ്പിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പ്രധാന കാരണം ബീഫ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോൾ, സോയാബീൻ കഴിക്കുമ്പോൾ, പാൽ കുടിക്കുമ്പോൾ, പീനട്ട് കഴിക്കുമ്പോൾ, അങ്ങനെ ഉണ്ടാകുന്ന അലർജികളെല്ലാം മരണത്തിന് കാരണമാകും എന്നതാണ്. ഈ ഫുഡ് ഐറ്റംസ് നേരിട്ട് കഴിക്കുക പോലും വേണ്ട. പകരം ഇവ കഴിച്ച ഒരാളെ ചുംബിച്ചാൽ പോലും അലർജി ഉള്ള ഒരാളിൽ അലർജി റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള കാരണമാകും. അതാണ് തുടക്കത്തിൽ പറഞ്ഞ ചുംബനം കൊണ്ടുള്ള മരണം എന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഫുഡ് അലർജിയുമായി ബന്ധപ്പെട്ട് അലർജിക് റിയാക്ഷൻ അനുഭവങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല, എൻ്റെ അനിയനാണ് കൂടുതലായും ഈ അനുഭവങ്ങൾ ഉണ്ടായത്. ബീഫിനോടായിരുന്നു അവൻ അലർജി. വീട്ടിൽ ബീഫ് കറി വെക്കുമ്പോൾ അവൻ കഴിക്കത്തൊന്നുമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കഴിക്കേണ്ട ആവശ്യം പോലുമില്ല, സമ്പർക്കത്തിൽ വന്നാൽ മതി. ഉദാഹരണത്തിന് ബീഫ് സെർവ് ചെയ്ത പ്ലേറ്റോ സ്പൂണോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അലർജി ഉണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവന് ഇച്ചിങ്ങും സ്വെല്ലിങ്ങും പനിയും ഒക്കെ നിരന്തരമായി ഉണ്ടാകുമായിരുന്നു. പിന്നീട് ഈ അലർജി മാറിയെന്നാണ് എൻ്റെ ഇപ്പോൾ ഉള്ള അറിവ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കോളേജിൻ്റെ തുടക്ക സമയത്ത് ഒരിക്കൽ ബീഫ് കഴിച്ചപ്പോൾ എനിക്ക് സമാനമായ അലർജി പ്രശ്നങ്ങളുണ്ടായി. സ്വെല്ലിങ്, ഇച്ചിങ്, ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ഫുഡ് അലർജിയുടെ സാധാരണ ലക്ഷണങ്ങൾ കണ്ടു. അപ്പോഴാണ് ഞാനും ഒരു ഫുഡ് അലർജി പേഷ്യൻ്റ് ആണെന്ന വേദനാജനകമായ സത്യം ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ബീഫൊക്കെ കഴിക്കുമായിരുന്നു. ഈ ബീഫ് അലർജി പിന്നീട് ഉണ്ടായതാണെന്ന് തോന്നുന്നു. ഈ ഒരു സംഭവത്തെ തുടർന്ന് മറ്റു പല ആഹാര സാധനങ്ങളോടും എനിക്ക് അലർജി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ അത് ബീഫ് മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അത് പ്രോൺസായി, അതിനുശേഷം ചിലതരം മീനുകളായി, ഇപ്പോൾ ഒടുവിൽ വേ പ്രോട്ടീന് പോലും അലർജറ്റിക്കായി നിൽക്കുകയാണ് ഞാൻ. ഞാനോ എൻ്റെ അനിയനോ ഫേസ്ബുക്കിലെ ആ ചൊറിച്ചിൽ മീം ഉണ്ടാക്കിയാളോ, അമേരിക്കയിലെ ട്രോയ് ഹൈസ്കൂളിലെ ജൂലിയ സെസീലിയോ മാത്രമല്ല, ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും ഒരു ഫുഡിനോട് അലർജി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ലോക ജനസംഖ്യയുടെ 4 മുതൽ 8% വരെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് അലർജി ഉണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ 13-ൽ 1 കുട്ടിക്ക് ഫുഡ് അലർജി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മുട്ട, പാൽ, മത്സ്യങ്ങൾ, ഷെൽഫിഷ്, പീനട്ട്, ട്രീനട്ടുകളായ കശുവണ്ടി, ബദാം, പിസ്ത, തേങ്ങ തുടങ്ങിയവ, അതിനു പുറമെ സോയാബീൻ, ഗോതമ്പ്, അരി, ചിലതരം പഴങ്ങൾ എന്നിവയെല്ലാം അലർജിക്ക് കാരണമായേക്കാം. നിങ്ങൾ അമേരിക്കൻ സിറ്റുവേഷണൽ കോമഡി സീരീസായ ദ ബിഗ് ബാങ് തിയറി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ഹോവാർഡ് വോളോവിറ്റ്സ് എന്ന ക്യാരക്ടറിന് നട്ട്സ് അലർജിയാണെന്ന് പറയുന്നുണ്ട്. ഒരു എപ്പിസോഡിൽ നട്ട്സ് അടങ്ങിയ ഒരു ചോക്ലേറ്റ് ബാർ കഴിച്ചതിന് ശേഷം മുഖത്ത് മുഴുവൻ സ്വെല്ലിംഗ് ആയി അയാളെ ഹോസ്പിറ്റൽ എമർജൻസി റൂമിലേക്ക് സുഹൃത്ത് എത്തിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫ്രണ്ട്സ് ടി വി സീരീസിലെ റോസ് ഗെല്ലർക്ക് കിവി ഫ്രൂട്ടിനോട് അലർജി ആയതുകൊണ്ട് അത് അബദ്ധവശാൽ കഴിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് റോസിന്റെ കുട്ടിയായ ബെന്നിനെ ചാൻഡ്ലറും ജോയിയും ബേബി സീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. റോസിന് ഈ സീരീസിൽ പീനട്ടും ലോബ്സ്റ്ററും കിവിയും അലർജി ഉള്ളതായി പറയുന്നുണ്ട്. ഈ അലർജി അല്ലെങ്കിൽ അലർജി കാരണം മരണം എന്നിവയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇതുവരെ ഒരു എത്തും പിടികിട്ടാത്തവർക്ക് വേണ്ടി അതിനെപ്പറ്റി ഒന്ന് കൂടുതലായി പറയാം. കാരണം നിങ്ങൾക്കത് ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് ശ്വാസം മുട്ടലും ശരീരത്ത് ചൊറിഞ്ഞു തടിക്കലുമാണ്. അതിനു പുറമെ റണ്ണിങ് നോസും തുമ്മലും കൂടി ഉണ്ടാവും. ഇവയ്ക്ക് പുറമെ നാക്കിലും തൊണ്ടയിലും വായ്ക്കുള്ളിലും കണ്ണിന്റെ വശങ്ങളിലുമൊക്കെ ശക്തമായ ചൊറിച്ചിൽ പലർക്കും അനുഭവപ്പെടാറുണ്ട്. ചൊറിച്ചിലിനൊപ്പം ഈ ശരീരഭാഗങ്ങൾ തടിച്ചു വരികയോ ചെയ്താലോ? അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചുണ്ടുകളും നാക്കും ഐലിഡ്സും ഒക്കെ മീരി വെച്ച് വീർത്തിരിക്കും. കണ്ണ് ചുവന്നു വരികയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, വയറുവേദന, വോമിറ്റിംഗ് എന്നിവ കൂടി ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതി വളരെ ഗുരുതരമാണ്. ശരീരത്തിന് പുറത്ത് ചൊറിഞ്ഞു തടിക്കൽ അഥവാ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് പോലെ അകത്തും അതുണ്ടാകാം. അതിനൊരു ഉദാഹരണമാണ് വായിലും തൊണ്ടയിലും പിന്നെ ഫുഡ് പോകുന്ന ആ ഭാഗങ്ങളും ഉണ്ടാകുന്ന ചൊറിച്ചിൽ. അതല്ലാതെ നമുക്ക് ഓക്സിജൻ കൊണ്ടുപോകുന്ന ശ്വാസകോശത്തിന്റെ എയർ വേസിലും സ്വെല്ലിംഗ് ഉണ്ടാവാം. അതാണ് ശ്വാസമുട്ടലിന് കാരണം. സ്വെല്ലിംഗ് കൊണ്ട് ശ്വാസകോശത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ എത്താതെ വരികയും നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനാഫൈലാക്സിസ് അഥവാ അനാഫൈലാറ്റിക് ഷോക്ക്. ഈ അനാഫൈലാറ്റിക് ഷോക്ക് ആണ് മരണത്തെ കാരണമാകുന്നത്. ഈ അസുഖത്തിന് എന്തെങ്കിലും മരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിവിധി ഉണ്ടോ? അതേക്കുറിച്ച് അറിയുന്നതിന് മുൻപ് അലർജിയെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ചില ഭക്ഷണ സാധനങ്ങൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ബോഡി സ്വെല്ലിങ്ങും റാഷസും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടാവുന്നത്? ആദ്യം നമുക്ക് അലർജറ്റിക് ആയ ഭക്ഷണങ്ങളെ ഒന്ന് പരിശോധിക്കാം. അവയിലെല്ലാം കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, മിക്കവാറും എല്ലാം തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസ് ആണ്. മുട്ട, പാൽ, നട്ട്സ്, പീനട്ട്, സോയാബീൻ തുടങ്ങിയവയിലെല്ലാം തന്നെ ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണ് ഉള്ളത്. സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആഹാര സാധനങ്ങളിലെ പ്രോട്ടീനുകൾ ആണ് യഥാർത്ഥത്തിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് എന്നതാണ്. പുറത്തു നിന്ന് വരുന്ന ത്രെറ്റ് അഥവാ അപകടകരമായ വസ്തുക്കളെയും സൂക്ഷ്മജീവികളെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിലെ കോശങ്ങളും രാസവസ്തുക്കളും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഫുഡ് അലർജിയുടെ കാര്യത്തിൽ ആഹാര പദാർത്ഥത്തിലെ ചില പ്രോട്ടീനുകളെയാണ് അപകടകരമായ വസ്തുക്കളായി ഇമ്മ്യൂൺ സിസ്റ്റം കരുതുന്നത്. പീനട്ടിലുള്ള Ara H1, Ara H3 എന്നീ പ്രോട്ടീനുകൾ, പാലിലുള്ള കസീൻ, വേ പ്രോട്ടീൻ എന്നിവ, മുട്ടയുടെ വെള്ളയിലുള്ള ചില പ്രോട്ടീനുകൾ എന്നിവ കൂടാതെ ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന പയറുവർഗ്ഗങ്ങളിൽ കാണുന്ന ഫൈറ്റോഹെമഗ്ലൂട്ടിനൈൻ എന്ന പ്രോട്ടീൻ തുടങ്ങിയവയെല്ലാം അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് കാരണമാണ്. സാധാരണഗതിയിൽ ആഹാരത്തിലെ പ്രോട്ടീനുകളെ നമ്മുടെ ദഹന വ്യവസ്ഥ ഡീഗ്രേഡ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ദഹിപ്പിക്കുന്നത്. എന്നാൽ അലർജി ഉള്ളവരിൽ എളുപ്പം ദഹിക്കാത്ത ചില പ്രോട്ടീനുകൾ ഡീഗ്രേഡ് ചെയ്യാതെ കിടക്കുകയും അതിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ത്രെറ്റായി കാണുകയും ചെയ്യുന്നു. അലർജി ഉള്ള ഒരാളിൽ അലർജന്റായ ഒരു പ്രോട്ടീൻ ആദ്യമായി എത്തുമ്പോൾ ടി ലിംഫോസൈറ്റ് സെല്ലുകളുടെ ഒരു റെസ്പോൺസ് ആണ് അവിടെ ഉണ്ടാവുക. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിലെ ഒരു തരത്തിൽപ്പെട്ട പ്രധാന കോശങ്ങളാണ് ടി ലിംഫോസൈറ്റുകൾ. ഈ ടി ലിംഫോസൈറ്റുകൾ ബി സെല്ലുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള പ്രധാന കോശങ്ങളെ ഉത്തേജിപ്പിക്കും. ബി കോശങ്ങളാണ് ആന്റിബോഡികളെ ഉണ്ടാക്കുന്നത്. ഫുഡ് അലർജിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽപ്പെട്ട അലർജിയോ പറ്റിയോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ അഥവാ IgE എന്ന പ്രോട്ടീനുകളെ പറ്റി കണ്ടിട്ടുണ്ടാവാം. അവ ബി കോശങ്ങൾ ഉണ്ടാക്കുന്ന ഒരുതരം ആന്റിബോഡികളാണ്. ഈ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ പതോജനുകളിലുള്ള ആന്റിജനുകളിൽ ഒട്ടിപ്പിടിച്ച് അവയെ നിർവീര്യമാക്കുന്നതിന് സമാനമായ റെസ്പോൺസ് ദഹിക്കാത്ത അലർജൻ പ്രോട്ടീനുകളിലും കാണിക്കുന്നു. അതായത് പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത ശേഷം മാസ്റ്റ് സെല്ലുകൾ, ബേസോഫിൽ കോശങ്ങൾ എന്നിവയിലും പോയി അവ ബൈൻഡ് ചെയ്യും. ഒരിക്കൽ ഉണ്ടായാൽ സ്പെസിഫിക് ആയ ആ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ നമ്മുടെ ശരീരത്തിൽ എന്നും നിലനിൽക്കും. ചിക്കൻ പോക്സ് പോലെയുള്ള രോഗങ്ങൾ ഒരിക്കൽ വന്നാൽ വീണ്ടും വരാത്തതിന് ഒരു പ്രധാന കാരണം ഇവയാണ്. അലർജൻ പ്രോട്ടീനുകളെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ തിരിച്ചറിഞ്ഞാൽ തുടർന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലൂടെ മാസ്റ്റ് സെല്ലുകളും ബേസോഫിലുകളും ഹിസ്റ്റമിൻ പോലുള്ള ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് പുറപ്പെടുവിക്കും. ഹിസ്റ്റമിനുകളാണ് മൂക്കൊലിപ്പും തുമ്മലും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലുണ്ടാവുന്ന സൈറ്റോകൈൻസ്, ബ്രാഡികൈനിൻ, പ്രോസ്റ്റഗ്ലാൻഡിൻ തുടങ്ങിയ രാസവസ്തുക്കൾ കാരണം ബ്ലഡ് വെസലുകൾ ടിഷ്യൂവിലേക്ക് ഫ്ലൂയിഡുകളെ ലീക്ക് ചെയ്യും. അതാണ് സ്വെല്ലിങ്ങും തുടർന്നുണ്ടാകുന്ന ചൊറിച്ചിലുകൾക്കും കാരണം. ഇങ്ങനെ ഉണ്ടാകുന്ന റെസ്പോൺസാണ് അനാഫൈലാക്സിസ് ആയി പരിണമിക്കുന്നത്. ആഹാരത്തിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് അലർജിക് റെസ്പോൺസിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതുകൂടാതെ പ്രതിരോധ വ്യവസ്ഥയിലെ മറ്റു കോശങ്ങളായ ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, മാക്രോഫേജസ് എന്നിവ കൊണ്ടുണ്ടാകുന്ന ഒരു ലേറ്റ് റെസ്പോൺസും അലർജിക് റിയാക്ഷനിലുണ്ട്. അതാണ് ചിലരിൽ ആഹാരത്തിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് കാരണം. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അലർജി വരുന്നത്? എന്താണ് അവരുടെ പ്രത്യേകത? വെൽ, ഒരാൾ അലർജി പേഷ്യൻ്റ് ആകാനുള്ള യഥാർത്ഥ കാരണം ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ജെനറ്റിക്സും എൻവയോൺമെൻറ് അഥവാ ലൈഫ് സ്റ്റൈലും ഒരാളിൽ അലർജി ഉണ്ടാക്കുമെന്ന് അനുമാനങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരിലും ഒബീസിറ്റി ഉള്ളവരിലും അലർജി കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ചിലർക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന അലർജി പിന്നീട് തനിയെ ഇല്ലാതാകുന്നു. മറ്റു ചിലർക്കാവട്ടെ പല അലർജികളും വലുതായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. എൻ്റെ ബീഫ് അലർജി ഈ രണ്ടാമത് പറഞ്ഞതുപോലെയാണെന്ന് തോന്നുന്നു. എന്തായാലും അലർജി പ്രശ്നങ്ങൾ ലോകമെമ്പാടും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈലും എൻവയോൺമെൻറ്റും അലർജിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളായി നമ്മൾ കാണേണ്ടതുണ്ട്. അലർജൻറ്റുകളോട് സമ്പർക്കമില്ലാതെ ചെറുപ്പത്തിലെ തന്നെ വലിയ രീതിയിൽ വൃത്തി ശീലിക്കുന്നവർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഒരേ തരത്തിലുള്ള ആഹാരമാണ് പതിവായി നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതും അലർജിയിലേക്ക് നയിച്ചേക്കാം. ദഹനത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ നമ്മുടെ എല്ലാം കുടലുകളിലുണ്ട്. ഗട്ട് മൈക്രോബയോട്ട എന്നാണ് അവയെ വിളിക്കുക. നമ്മുടെ തെറ്റായ ആഹാര രീതികൾ അവയുടെ നിലനിൽപ്പിനെ ബാധിച്ചേക്കും. അതും അലർജിക്ക് കാരണമാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഒരാൾക്ക് ഫുഡ് അലർജി ഉണ്ടോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യും? മെഡിക്കൽ ഹിസ്റ്ററി നോക്കിയും ബ്ലഡ് ടെസ്റ്റിലൂടെയും ഓറൽ ഫുഡ് ചലഞ്ചിലൂടെയുമാണ് ഫുഡ് അലർജി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത്. ഒരു ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിൽ അലർജിക്ക് കാരണമായേക്കാവുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാൻ അലർജിസ്റ്റായ ഡോക്ടർ ആവശ്യപ്പെടുന്നതാണ് ഫുഡ് ചലഞ്ച്. അനാഫൈലാക്സിസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്വയം ഇത്തരത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അനാഫൈലാറ്റിക് ഷോക്കിന് ഇന്ന് നിലവിലുള്ള ഒരേ ഒരു ചികിത്സ അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷനാണ്. കൃത്യസമയത്ത് എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് അലർജിക്കായ ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ മരണമുണ്ടാകുന്നതിന് കാരണം. എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ എപ്പിപെൻ പോലുള്ള സെൽഫ് ഓട്ടോ ഇഞ്ചക്ടറുകൾ ഇന്ന് ലഭ്യമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിൽ സിവിയർ അലർജി പേഷ്യൻസ് അത് കയ്യിൽ കരുതുന്നത് സ്വാഭാവികമാണ്. എപ്പിനെഫ്രിനു പുറമെ ആൻറ്റി ഹിസ്റ്റമിനുകളും സ്റ്റിറോയിഡുകളും ഫുഡ് അലർജിക്ക് മരുന്നായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അനാഫൈലാക്സിസ് ആയാൽ അവ ഫലിക്കില്ല. അതിന് എപ്പിനെഫ്രിൻ തന്നെ വേണം. അലർജി ഉണ്ടായാൽ ചിലർക്ക് അത് മണിക്കൂറുകൾ കൊണ്ട് തനിയെ മാറും. മറ്റു ചിലർക്ക് അത് മാസങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ വംശജയായ സോണിയ ഹണ്ട് ഒരു ടെഡക്സ് ടോക്കിൽ പറഞ്ഞത് അവർക്ക് ഉണ്ടായ ഒരു സിവിയർ അലർജി ഒരു വർഷത്തേക്ക് സിംറ്റംസ് കാണിച്ചു എന്നാണ്. ശാശ്വതമായി അലർജിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് അലർജിക്ക് കൃത്യമായൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അലർജി വരാതിരിക്കാനുള്ള മാർഗങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. കഴിയുന്നതും അലർജനിക്കായ ആഹാര വസ്തുക്കൾ ഒഴിവാക്കുക, സ്വന്തമായി ആഹാരം പാചകം ചെയ്യാൻ പഠിക്കുക എന്നിവയൊക്കെ ഒരു അലർജി പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യന് ചുറ്റുപാടുമായുള്ള ബന്ധം കുറഞ്ഞതും ജീവിത രീതികളിൽ കാര്യമായ മാറ്റമുണ്ടായതും അലർജിക്ക് പ്രധാന കാരണങ്ങളായി കണക്കാക്കി ഓസ്ട്രേലിയയിൽ നടന്ന ഒരു പഠനത്തെ ബേസ് ചെയ്ത് അലർജിയുടെ റിസ്ക് കുറയ്ക്കാനുള്ള കുറച്ച് ഡിഗ്രീസിനെ പറ്റി പറയുകയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കാരി നീഡോ എന്ന സയൻറ്റിസ്റ്റ്. ഒന്നാമത്തെ ഡി ഡേർട്ട് എക്സ്പോഷറാണ്. അതായത് ചെറുപ്പത്തിലെ മുതലുള്ള ഓവർ ക്ലീൻലിനെസ് പാടില്ല. രണ്ടാമത്തേത് ഡ്രൈ സ്കിൻ കെയർ ആണ്. ഡ്രൈ സ്കിന്നുള്ളവരിൽ അലർജി കൂടുതലായി കാണുന്നത് കൊണ്ടാണ് സ്കിൻ പരിപാലനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മൂന്നാമതായി പറയുന്നത് ഡയറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ മുതൽ ഒരേ തരത്തിലുള്ള ആഹാരം ശീലിക്കുന്നവർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി അലർജിക്ക് കാരണമാകുന്നത് കൊണ്ട് നാലാമത്തെ ഡി വിറ്റാമിൻ ആണ്. അമിതമായുള്ള വൃത്തി അലർജിയിലേക്ക് നയിക്കുന്നത് പോലെ മൃഗങ്ങളോട് അധികം ഇടപഴകാത്തതും ചിലപ്പോൾ അലർജിക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡി ആയി നിർദ്ദേശിക്കുന്നത് ഒരു ഡോഗ് എക്സ്പോഷറാണ്. ഡിറ്റർജൻ്റ് അടങ്ങിയ വസ്തുക്കളുമായി കുട്ടികളുടെ സമ്പർക്കം കുറയ്ക്കുന്നതാണ് അലർജിയുടെ റിസ്ക് കുറയ്ക്കാനുള്ള അവസാന ഡി ആയി നിർദ്ദേശിക്കുന്നത്. അലർജിക്ക് കാരണമായേക്കാവുന്ന ആഹാര സാധനങ്ങൾ കുട്ടികളുടെ ഏർലി ഏജിൽ കൊടുക്കുന്നത് പിന്നീട് അലർജി വരാതിരിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആഹാരം കുട്ടികൾക്ക് നേരത്തെ കൊടുക്കാൻ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ലോകവ്യാപകമായി കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഫുഡ് അലർജിയുടെ പേഴ്സണൽ, സോഷ്യൽ, എക്കണോമിക് ഇമ്പാക്റ്റുകളെ കൂടി പറയാതെ നിർത്താൻ വയ്യ. ഒരു വ്യക്തി എന്ന നിലയിൽ ഇഷ്ടപ്പെട്ട ഒരു ആഹാര സാധനം കഴിക്കാൻ പറ്റാത്തത് ദുഃഖകരമായ കാര്യമാണ്. മൈൽഡ് അലർജി ഉള്ളവർ ബീഫൊക്കെ കഴിച്ചിട്ട് ഉടനെ തന്നെ ആന്റി ഹിസ്റ്റമിൻ മരുന്ന് കഴിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ എന്നത് എനിക്കറിയില്ല, അത് വിദഗ്ധരോട് ചോദിക്കേണ്ടി വരും. അലർജിയെപ്പറ്റി ശാസ്ത്ര ലോകത്തിന് ഒരുപാട് ഇനിയും അറിയാനുണ്ട്. അതുകൊണ്ട് മൈൽഡ് അലർജി പിന്നീട് സിവിയർ ആകുമോ അതോ മൈൽഡായി തന്നെ തുടരുമോ എന്നത് വ്യക്തമല്ല. അത് കാരണം ഒരു റിസ്ക് എടുത്ത് അലർജിയുള്ള ഭക്ഷണവും ആന്റി ഹിസ്റ്റമിൻ മരുന്നും ഒരുമിച്ച് കഴിക്കാൻ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. വീട്ടിൽ ഒരാൾക്ക് സിവിയർ ഫുഡ് അലർജി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ചില ഭക്ഷണവസ്തുക്കൾ പൂർണ്ണമായും വർജിക്കേണ്ടി വരും. യാത്രകൾ പോകുമ്പോൾ ഫുഡിനെ പറ്റി നല്ല രീതിയിൽ വ്യാകുലപ്പെടേണ്ടി വരും. അലർജി ഉള്ള ഒരാൾക്ക് കുക്കിംഗ് പഠിക്കുക എന്നത് നിർബന്ധമായി തീരും. US ഓരോ വർഷവും $25 ബില്യൺ അലർജി കാരണം നഷ്ടമുണ്ടാവുന്നത്. അനാഫൈലാക്സിസ് കൊണ്ട് എമർജൻസി റൂം വിസിറ്റ് ചെയ്യേണ്ടി വരുന്നതും ജോലി ദിവസങ്ങൾ നഷ്ടമാകുന്നതും ആണ് ഈ നഷ്ടത്തിന് കാരണം. അതായത് അലർജി ഒരു തമാശയല്ല. നിങ്ങൾക്ക് അടുത്ത തവണ ഫുഡ് കഴിച്ചിട്ട് ബോഡി ഈച്ചിങ് അഥവാ ശ്വാസതടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഒരു അലർജി ടെസ്റ്റിന് സ്വയം പരിഗണിക്കാവുന്നതാണ്. ചുറ്റുമുള്ള ആരെങ്കിലും ഒരു നല്ല മീല് കഴിച്ചിട്ട് ദേഹാസ്വാസ്ഥ്യം കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾക്ക് വൈദ്യസഹായം കിട്ടാൻ സഹായിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അലർജിയെപ്പറ്റി അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കേട്ടത് നോളജ് ഡോം ചാനലിൻ്റെ ഇൻഫോടോക്ക് എന്ന പോഡ്കാസ്റ്റിൻ്റെ ആദ്യ എപ്പിസോഡാണ്. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത എപ്പിസോഡ് വരെ ദിസ് ഈസ് മിഥുൻ കെമദു സൈനിങ് ഓഫ്.